എന്നെ പോലെയുള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് നമ്മുടെ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ പോലെ ഞാൻ ഇന്ന് മെട്രോയിൽ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ജോലി സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ തന്നെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലായിരിക്കും. ചിലപ്പോൾ ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇങ്ങോട്ടേക്കുള്ള യാത്ര ചെയ്യുന്നവരായിരിക്കും ഒരു പക്ഷേ ഈ സമയത്തല്ലേ. അപ്പോൾ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സമയമാണ്. സോ നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. പണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു റിസോർട്ടിൻ്റെ ഒരു ഓഫീസിലായിരുന്നു ജോബ്. അപ്പോൾ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, ആക്ച്വലി ആ റിസോർട്ടിലേക്കുള്ളൊരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ജോബാണ്. അതിന് വേണ്ടിയിട്ട് സോഴ്സ് ചെയ്യുക, അതോടൊപ്പം തന്നെ കസ്റ്റമർ കെയർ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ടെലികോളറാണ് എന്നുള്ള രീതിയിലാണ്. സോ കസ്റ്റമേഴ്സ് ചിലപ്പോൾ വാക്കിൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ വരാറുണ്ട്. റിസോർട്ടിലേക്ക് മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ റിസോർട്ടിലേക്ക് വെക്കേഷൻ പോകാനൊക്കെ ആയിട്ട്. സോ യൂഷ്വലി അവരായിട്ടൊക്കെ സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. ആ സമയത്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആളുകളായിട്ട് സംസാരിക്കുമെങ്കിലും ഞാൻ ഒട്ടും തന്നെ സോഴ്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഈ റിസോർട്ടിന് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് ഒന്നും തന്നെ ഞാൻ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. സോ അങ്ങനെ പിന്നീട് ആ ജോബ് കഴിഞ്ഞ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജോബ് കിട്ടി. അതായത് ഒരു ഡീലർഷിപ്പിലാണ് ജോബ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു എന്താ പറയുക എച്ച് ആറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ പുതിയ പുതിയ കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻസൊക്കെ ചെയ്യുക, പിന്നെ എന്താ പറയുക ജോയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അപ്പോയിൻമെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ പ്രൊമോഷൻ ലെറ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ജോബിലുണ്ടായിരുന്നത്. അപ്പോഴും എനിക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിനായിട്ട് കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവർ സെയിൽസൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. സോ അവർ പറയാറുണ്ട് സെയിൽസൊക്കെ അടിപൊളിയാണ്, കുറേ ഇൻസെൻറ്റീവ്സൊക്കെ കിട്ടും, ചെയ്യാനൊക്കെ എളുപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക ഓഫ് അതെങ്ങനെ ചെയ്യാൻ എത്ര എളുപ്പം, ആളുകളെ സംസാരിച്ച് കൺവിൻസ് ചെയ്തെടുക്കണ്ടേ. സോ അത് ഒരിക്കലും എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ജോബിനോട് എനിക്ക് അപ്പോഴും ഒരു എന്താ പറയുക വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ജോബിന് ശേഷം ഞാൻ പിന്നീട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്തപ്പോൾ ബാങ്കിൽ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീലർഷിപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിൽസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മൾ ഞാൻ ഉള്ളത് സർവീസിന് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. സർവീസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് മെയിൻ്റനൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെയുള്ളപ്പോൾ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ബാങ്കിൽ സർവീസും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ എന്നെ പോലെ അക്കൗണ്ട് മെയിൻ്റനൻസ് പോലെയുള്ള ട്രാൻസാക്ഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരും സെയിൽസും ചെയ്യണം എന്നാണ് ബാങ്കിലൊക്കെ ഉള്ളത്. സോ അങ്ങനെ ആയപ്പോൾ ബാങ്കിൽ സെയിൽസിൻ്റെ ടാർഗറ്റ് വന്നപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആദ്യം വർക്ക് ചെയ്ത ബാങ്കിൽ ഒരുപാട് പ്രഷറൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് കിട്ടിയിരുന്ന ലൊക്കേഷൻ അങ്ങനത്തെ ഒരു ലൊക്കേഷനായിരുന്നു. സോ അതുകൊണ്ട് അവിടെ സെയിൽസൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പിടിച്ചിരുന്നു. പക്ഷേ പിന്നീട് കുറേ നാൾ ഞാനൊരു എന്താ പറയുക ലോവർ ഒരു പൊസിഷനിൽ ജോയിൻ ചെയ്തിട്ട് ആ ബ്രാഞ്ചിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ വരെ എത്തിയായിരുന്നു. സോ ആ സമയത്താണ് എൻ്റെ ലൈഫിൽ വലിയ ആയിട്ടുള്ള വേറൊരു മാറ്റം സംഭവിച്ചത്. സോ അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. സോ അതിന് ഭാഗമായിട്ട് ഞാൻ ആ ഒരു ജോബ് എനിക്ക് വിടേണ്ടി വന്നു. സോ പിന്നീട് കുറച്ച് നാളൊക്കെ ശേഷം വീണ്ടും ഞാൻ വേറൊരു ബാങ്കിൽ ജോയിൻ ചെയ്തു. സോ ആ ബാങ്കിൽ ജോയിൻ ചെയ്തപ്പോൾ ആ ലൊക്കേഷനും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് എന്നുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള സംഭവം കുറേ കൂടെ സ്ട്രോങ് ആയി. സോ നേരത്തെ ഞാൻ ചെയ്ത പോലെയല്ല, ഇത് ഭയങ്കര ഡബിൾ ത്രിബിൾ ആയി പ്രഷറൊക്കെ സെയിൽസിൻ്റെ. സോ അങ്ങനെ വന്നപ്പോൾ അവിടെയും ഒരുപാട് നല്ല രീതിയിൽ സെയിൽസൊക്കെ ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഒരുപാട്. സോ അവർ നല്ല പോലെ സെയിൽസൊക്കെ ചെയ്യും, അതിൻ്റേതായിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുക നല്ല അവാർഡ് റെക്കഗ്നിഷൻസൊക്കെ കിട്ടിയിരുന്നു. സോ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഞാനപ്പോഴും ലോ എന്താ പറയുക ബോട്ടം പെർഫോമറൊക്കെ ആയിരുന്നു. വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലായി, അത് തന്നെ വളരെ കഷ്ടപ്പെട്ട് ആരെങ്കിലുമൊക്കെ കൈയും കാലും പിടിച്ചിട്ടൊക്കെ ആയിരുന്നു. പിന്നീട് എൻ്റെ എന്താ പറയുക ലൈഫ് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജോബും എനിക്ക് മാറേണ്ടി വന്നു, വേറൊരു ജോബിലേക്ക് ജോയിൻ ചെയ്തു. സോ അങ്ങനെ വന്ന സമയത്ത് അതൊരു ഒരു ബിസിനസ് എനിക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നു, ഒരു ബിസിനസ് എനിക്ക് നോക്കി നടത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ക്ലയൻസുമായിട്ട് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യണം, അവരെ ഡെയിലി ബേസിസ് എന്നുള്ള രീതിയിൽ മീറ്റ് ചെയ്യണം, അവിടെ ചിലപ്പോൾ കളക്ഷൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്യണം, സെയിൽസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഡയറക്റ്റ്ലി ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ക്ലയൻസിനെ നമ്മൾ പോയി കണ്ട് സംസാരിച്ച് അവരോട് കൺവിൻസ് ചെയ്തിട്ട് അവർക്ക് സെയിൽസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് കിട്ടാനുള്ളതാണെങ്കിലും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വാങ്ങിക്കണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അത് എനിക്ക് ശരിക്കും എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ചസ് വന്നു. എങ്ങനെ അവരോട് സംസാരിക്കാം, എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നമുക്ക് സെയിൽസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് കിട്ടാനുള്ളത് അത് വാങ്ങിച്ചെടുക്കുക, അല്ലെങ്കിൽ ബേസിക്കലി എങ്ങനെ പീപ്പിൾ മാനേജ്മെൻ്റ് എന്നുള്ള സംഭവം തന്നെ കുറേ കൂടെ നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റി. സോ ആളുകളെ എങ്ങനെ കൺവിൻസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. സോ അത് ഒരു ബേസിക്, ഒരു എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ABCD പഠിക്കുന്ന പോലെ ബേസിക്കായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയത് ആ സമയത്താണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പാഷനും എൻ്റെ ലൈഫ് എന്താ പറയുക, ജീവിതാഭിലാഷം എന്നൊക്കെ പറയണം, അതൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ പുതിയ ഒരു ജോബിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, സോ ഡയറക്റ്റ്ലി നമ്മൾ മാർക്കറ്റിംഗ് സെയിൽസും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എന്നെയുള്ളൊരു പ്രൊഫഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, സെയിൽസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ജോബ്സൊക്കെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അത്തരം ഒരു സാഹചര്യം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ്. സോ അതും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഇതും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയത് ഈ തരം ജോബുകളിലൂടെ കടന്നു പോയപ്പോഴാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഞാൻ സെയിൽസിൻ്റെ വലിയ രാജാവാണെന്നോ അല്ലെങ്കിൽ സെയിൽസ് ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊന്നും അല്ല, ഇവിടേക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പീപ്പിൾ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും അറിയാം. സോ ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ എന്താ പറയുക, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ എല്ലാ ജോബിലും ഇൻക്ലൂഡഡ് ആണ്. അത് ഇന്ന ജോബിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടല്ല, എല്ലാ ജോബിൻ്റെ ഭാഗമായിട്ട് വൺ ഓർ അതർ വേ ആ ഒരു സംഭവം ഉണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ പല രീതിയിലും ഇപ്പോൾ മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. നമ്മൾ വാട്സാപ്പിലൂടെ ചുമ്മാ ഷെയർ ചെയ്തിട്ടാണെങ്കിലും അതൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ജോബുകൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയെടുത്തൊരു സംഭവമാണ്. അതാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ആയി എന്ന് തോന്നുന്നു. ഇനിവേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീണ്ടും ഒരു കിടലും അടിപൊളി പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.